കർത്താവിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എഫേസ്യ ലേഖനം നമ്മുടെ മുമ്പിൽ തുറന്നിരിക്കട്ടെ. എഫേസ്യ ലേഖനം കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചത്, ഹിം വി പ്രീച്ച് ദാറ്റ് വി മേ പ്രസന്റ് എവരി മാൻ പെർഫെക്റ്റ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തേണ്ടതിന്. നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ പോരാടിക്കൊണ്ട് അധ്വാനിച്ചതാണ് നമ്മൾ ലാസ്റ്റ് വീക്കിൽ ചിന്തിച്ചത്, ഫ്രം കൊളോസ്യൻസ്. ടുഡേ ദൈവം കൃപ വരുന്നതനുസരിച്ച് എഫേസ്യ ലേഖനത്തിലൂടെ കടന്നു പോകാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം, ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് എഫേസോസിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വാസികൾക്കും ആയിരുന്നവർക്ക് എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, എത്ര നല്ല ഇൻട്രൊഡക്ഷൻ. ഈ ലോകത്തിൽ ആർക്കും ഒരു ദൈവഭൃത്യനല്ലാതെ, അല്ലെങ്കിൽ ദൈവദിനം ശുശ്രൂഷിക്കുന്നവർക്കല്ലാതെ, വചനത്തിനല്ലാതെ മറ്റാർക്കും ഈ രണ്ട് കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ശുഭമായിരിക്കട്ടെ എന്ന് പറയാം, നല്ലത് വരട്ടെ എന്ന് പറയാം, കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവർ ആർക്കും നമുക്ക് നിനക്ക് കൃപയുണ്ടായിരിക്കട്ടെ, സമാധാനം ഉണ്ടായിരിക്കട്ടെ. വാട്ട് ഇസ് അവിടെ ഉപയോഗിക്കുന്ന വേർഡ്? കാരിസ്. കൃപ എന്ന വാക്കിന് ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് കാരിസ് എന്ന. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് കാരിസ്? ഗിഫ്റ്റ് എന്ന് നമ്മൾ സാധാരണ പറയുമെങ്കിലും കാരിസ് എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം ബ്യൂട്ടി, ലവ്ലിനെസ്, ചാം. കൃപയുള്ള ഒരാൾക്ക് സൗന്ദര്യമുണ്ട്, കൃപയുള്ള ഒരു വ്യക്തിക്ക് ചാമുണ്ട്, ബ്യൂട്ടിയുണ്ട്. രണ്ടാമതായി സമാധാനം എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ശാലോം. ശാലോം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളൊക്കെ ആശംസകൾ പറയുമ്പം സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആബ്സെൻസ് ഓഫ് ട്രബിൾസാ എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. പക്ഷെ ദൈവദിനം അങ്ങനെയല്ല. ദൈവദിനം ശാലോം എന്ന് പറയുന്നത്, ഒരു വ്യക്തിയോട് ശാലോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ഇനിയും എല്ലാം ഓക്കെ ആണെന്നുള്ളതല്ല, പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇല്ലെങ്കിലും അതിൻ്റെ മധ്യത്തിൽ ഒരു നദി പോലൊഴുകുന്ന സമാധാനമുണ്ട്. ഹല്ലേലൂയ, അതാണ് ശാലോം. അല്ലെങ്കിൽ ഐറീൻ, അല്ലെങ്കിൽ ഗ്രീക്കിൽ ഐറീൻ എന്ന് പറയും. ഈ സമാധാനം തരുന്നത്, ഇഫ് യു ആർ ഇൻ ദ സെന്റർ ഓഫ് ഗോഡ്സ് വിൽ, ദൈവഹിതത്തിന്റെ സെന്ററിലാണെങ്കിൽ നാം സമാധാനത്തിലായിരിക്കും. ദൈവഹിതത്തിൽ നാം എവിടെയെങ്കിലും മാറുമ്പോഴാണ് നമ്മുടെ സമാധാനം നമുക്ക് നഷ്ടപ്പെടുന്നത്. ദൈവം നമുക്ക് കൃപ തരുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, എഫേസ്യ ലേഖനം മറ്റ് ലേഖനങ്ങളെക്കാളെല്ലാം വ്യത്യസ്തമായിരിക്കുന്നതിൻ്റെ ഒരു കാരണമുണ്ട്. കൊരിന്ത്യ ലേഖനം എഴുതിയപ്പോൾ അവിടെയുള്ള ലോക്കൽ ചർച്ചിനാണ് എഴുതിയത്. അതായത് നമുക്കെല്ലാവർക്കും അത് ബാധകമാണ്, ആൾക്കാർ തമ്മിലുള്ള ഇഷ്യൂസ്, ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ. എന്നാൽ എഫേസ്യ ലേഖനം, വി ഗെറ്റ് എ ഹെവൻലി വ്യൂ. സ്വർഗത്തിലിരുന്നു കൊണ്ടാണ് എൻ്റെ ഭാഷയിൽ എഫേസ്യ ലേഖനം എഴുതുന്നത്. കാരണം സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ഹല്ലേലൂയ. പിന്നെ ദൈവമക്കളെ നോക്കിയിട്ട് പറയുന്നു, യു ആർ സീറ്റഡ് ഇൻ ഹെവലി പ്ലേസസ് ഇൻ ക്രൈസ്റ്റ്. സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്ത് സകല നാമത്തിനും മീതെ ഉള്ള നാമമുള്ള കർത്താവിനോട് കൂടെ നമ്മെ ഉയർപ്പിച്ച് ഇരുത്തിയിരിക്കുന്നു. സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. എഫേസ്യ ലേഖനത്തിന്റെ പ്രത്യേകത, അത് സ്വർഗീയമായ ഒരു വിഷനാണ് നമുക്ക് തരുന്നത്. പിന്നെ നമ്മൾ കാണുന്നത്, സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് നോക്കിയാൽ, നാം മുമ്പേ കേട്ടതുപോലെ പിശാചിനെ നമ്മൾ അത്ര വലിയ ഗ്ലോറിഫൈ ചെയ്യത്തില്ല. കാരണം സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് നോക്കുമ്പോൾ അവന്റെ മണ്ഡലങ്ങൾ താഴെയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോട് യുദ്ധം ചെയ്യുന്നവൻ. ഒരു കാര്യം ഓർത്തോണം, അവന്റെ കിങ്ഡം താഴെയാ, നമ്മുടെ രാജ്യം മുകളിലാ. ദൈവത്തെ സ്തുതിച്ചാട്ടെ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞത്, സമാധാനത്തിന്റെ ദൈവമോ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴിൽ ചതച്ചു കളയുമെന്ന് റോമർക്ക് എഴുതിയതിന്റെ കാരണം, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ക്രിസ്തുയേശുവിൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത് കൊണ്ട്. ഒന്നാമത് പറഞ്ഞു, സീറ്റഡ്. രണ്ടാമത് പറഞ്ഞു സീൽഡ്. ഒന്നാമത് സീറ്റ് ചെയ്യുക മാത്രമല്ല, ഒരു മുദ്രയും കൂടെ അടിച്ചു കൊടുത്തു. പരിശുദ്ധാത്മാവെന്ന മുദ്ര അവിടെ അവിടെ അടിച്ചതാണ് എഫ് എസ് ലേഖനം ഒന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. എഫ് എസ് ആരായിരുന്നു ശരിക്കും നിങ്ങൾക്കറിയാമെങ്കിൽ ഞാൻ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു പോകാം. അപ്പോസ്തലനായ പൗലോസ് എടുക്കേണ്ട ആക്ട്സ് 19-ൽ അപ്പോസ്തലനായ പൗലോസ് ഒരിക്കൽ അപ്പോലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ സഞ്ചരിച്ച് ചില ശിഷ്യന്മാരെ കണ്ടു. അവരോട് ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? അവർ പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല. പിന്നെ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം? ഞങ്ങളുടെ യോഹന്നാന്റെ മാനസാന്തര സ്നാനം. ഇത് കേട്ടപ്പോൾ പൗലോസ് അവർക്ക് വ്യക്തമായിട്ട് ദൈവജനങ്ങളെ പറഞ്ഞു കൊടുക്കുകയും അവിടെ അവര് പൗലോസ് അവരുടെ മേൽ കൈകൾ വെച്ചപ്പോൾ അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറയുക മാത്രമല്ല പ്രവചിക്കുകയും ചെയ്ത് നമ്മൾ അവിടെ കാണുന്നു. അതിനുശേഷം തുറന്നൂസിന്റെ പാഠശാലയിൽ വേർതിരിച്ച്, നിങ്ങൾക്കറിയാമോ പൗലോസ് ഏറ്റവും കൂടുതൽ താമസിച്ച ഒരു ഏറ്റവും കൂടുതൽ ടൈം സ്പാൻഡ് സ്പെൻഡ് ചെയ്ത സ്ഥലം എഫേസസ്. നിയർലി 3 ഇയേഴ്സ്, 3 വർഷങ്ങളാണ് ആ മനുഷ്യൻ അവിടെ സ്പെൻഡ് ചെയ്തത്. പരസ്യമായും വീടുതോറും കയറിയിറങ്ങി യേശുവിനെ കുറിച്ച് പറഞ്ഞ് അദ്ദേഹത്തിന് ചില സ്ഥലങ്ങളിൽ പോകാനായിട്ട് സമയമില്ലാഞ്ഞതുകൊണ്ട് തന്റെ മേവിൽ നിന്ന് റൂമാലും ഉത്തിരിയും ആളുകളുടെ മേൽ കൊണ്ടുവരികയും വ്യാധികൾ വിട്ടുപോവുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തപ്പോൾ അവിടെ വേറെ കുറെ ടീംസ് ഉണ്ടായിരുന്നു, സ്കേവാട പുത്രന്മാർ. അവർ ചെന്ന് പറഞ്ഞു, പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ പോ പിശാജ് എന്ന് പറഞ്ഞപ്പോൾ പിശാജ് പറഞ്ഞു, ഞങ്ങൾക്ക് രണ്ടുപേരെ അറിയാം, യേശുവിനെ ഞങ്ങൾ അറിയുന്നു, പൗലോസിനെയും പരിചയമുണ്ട്, നീ ആരാന്ന് ചോദിച്ച് അവരവിടുന്ന് നഗ്നരും മുറിവറ്റവരുമായി ഓടിപ്പോയപ്പോൾ അന്ന് പുസ്തകങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ ആ മന്ത്രവാദ പുസ്തകങ്ങളെല്ലാം കൂടെ കൂട്ടിയിട്ടപ്പോൾ അതിന്റെ വില 50,000 വെള്ളിക്കാശ് എന്ന് കണ്ടു. ഇത് മുഴുവൻ കത്തിച്ച് ദൈവത്തിന്റെ വചനം ശക്തിയോടെ പരന്ന് പ്രബലപ്പെട്ടു. പ്രൈസലോടെ പ്രിയസൗരങ്ങളെ, നമുക്ക് നമ്മൾ ഇന്ന് ഒത്തിരി വാർത്തകൾ കേടഞ്ഞടുങ്ങുന്നവരാ. ഒരു കാര്യം നമ്മൾ ഓർത്തോണം, എത്ര വാർത്തകൾ കേട്ടാലും നമ്മുടെ ഹൃദയം കലങ്ങേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് രണ്ട് കാര്യങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. ഒന്ന്, ജീവന്റെ വചനം നമ്മുടെ കയ്യിലുണ്ട്. ഹല്ലേലൂയ. രണ്ട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. വീണ്ടും ഒരു പ്രോബ്ലം ഉണ്ടായി ഈ സമയത്ത്. ആ എഫേസസ് പട്ടണം, അത് വിഗ്രഹാരാധനകൾ നിറഞ്ഞൊരു പട്ടണമായിരുന്നു. ആൾക്കാരൊക്കെ വിഗ്രഹാരാധികളായിരുന്നു. ദെമത്രിയോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ പ്രധാനപ്പെട്ട ജോലി വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വിൽക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ പൗലോസിന്റെ പ്രസംഗം അതെ മൂത്തു വന്നതോടുകൂടെ ദെമത്രിയോസിന്റെ കച്ചവടം പൊളിഞ്ഞുപോയി. ആള് കൂട്ടിക്കൊണ്ട് വന്നിട്ട് അതിന്റെ 19:26 മാത്രം ഒന്ന് വായിക്കാമോ? ഒരു ഒരു കുറ്റം പറയുന്നുണ്ട്, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 19:26 അവിടെ ആൾക്കാരെ എല്ലാം കൂട്ടിയിട്ട് പറഞ്ഞൊരു കുറ്റം ദൈവം നമ്മെ ഉണർത്തട്ടെ വാക്യത്തിലൂടെ. 19:26 വായിച്ചാട്ടെ.
എന്നാൽ ഈ പൗലോസ് എന്നവൻ,
ഈ പൗലോസ് എന്നവൻ, ഒരു മിനിറ്റ് പറയാണ്, എന്നാൽ ഈ പൗലോസ് എന്നവൻ, ഒറ്റൊരാളെ കുറിച്ച് പറയാണ്, ഈ പൗലോസ് എന്നവൻ
കയ്യാൽ തീർത്തത് ദേവന്മാരല്ല,
കയ്യാൽ തീർത്ത ദേവന്മാരല്ല എന്ന്
പറഞ്ഞുകൊണ്ട് എഫസോസിൽ മാത്രമല്ല മിക്കവാറും ആസിയയിൽ ഒക്കെയും വളരെ ജനങ്ങളെ സമ്മതിപ്പിച്ച് മരിച്ചു കളഞ്ഞു.
ഇവൻ പറയാണ്, ഈ പൗലോസ് എന്നവൻ, നിങ്ങൾ ശ്രദ്ധിച്ച്, ജനക്കൂട്ടം മുഴുവൻ ഇളങ്ങി നിൽക്കുക, ഈ പൗലോസ് എന്നവൻ എഫേസോസിൽ മാത്രമല്ല ആസ്യയിലും മുഴുവനും കയ്യാൽ തീർത്ത ദേവന്മാരല്ല എന്ന് പറഞ്ഞ് ഓൾമോസ്റ്റ് ആൾക്കാരെ എല്ലാം സമ്മതിപ്പിച്ചു കളഞ്ഞു. പ്രിയ സൗരങ്ങളെ, ദൈവത്തിന്റെ വചന ശക്തിയോടെ അവന്മാരോടെ കിടന്ന് 2 മണിക്കൂർ എഫേസരുടെ ആർത്തമീസ് എന്നൊക്കെ പടന്ന് കിടന്ന് കൂവുകയും കറുകയും ചെയ്ത് വീട്ടിൽ പോയതല്ലാതെ ദൈവജനം ശക്തിയോടെ പരന്ന് പ്രബലപ്പെട്ടു. ഹല്ലേലൂയ. ഒരു കാര്യം ഓർത്തോണം, ദൈവം അന്ന് ഇങ്ങനെ ഒരു ഒരു സ്റ്റോറിയിൽ അല്ലെങ്കിൽ ഇങ്ങനെ വളരെ രസകരമായിട്ട് പറഞ്ഞു. കർത്താവ് സ്വർഗത്തിൽ ചെന്നപ്പം മലകമരൊക്കെ ചോദിച്ചു, ഗബ്രിയേലൊക്കെ ചോദിച്ചു, കർത്താവ് യേശുവെ, നീ ഈ പോയി ക്രൂശിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റു ഓക്കെ, പക്ഷെ ഇത് എത്ര പേർക്ക് അറിയാം യഥാർത്ഥത്തിൽ ഈ സത്യം? കർത്താവ് പറഞ്ഞു, പാലസ്തീനി കുറച്ചു പേർക്ക് അറിയാം ഞാൻ യഥാർത്ഥത്തിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റത് അവരുടെ പാപത്തിന് വേണ്ടിയാണ്. അപ്പൊ അവർ ചോദിച്ചു, തുന്നമാരി ചോദിച്ചു, ഇത്രയും പേർക്കെ അറിയത്തുള്ളോ? കർത്താവ് പറഞ്ഞു, ഇത്രയും പേർക്കെ അറിയത്തുള്ളൂ, പക്ഷെ ലോകത്തിന്റെ 7 വൻകരകളിൽ ജനം കടക്കുമല്ലേ. കർത്താവ് പറഞ്ഞു, എനിക്കൊരു കാര്യത്തിൽ ഉറപ്പുണ്ട്, ഈ അറിഞ്ഞവൻ അത് പോയി പറഞ്ഞോളും. ഹല്ലേലൂയ. പ്രിയ സൗരങ്ങളെ, അവിടെ നിന്ന് ഈ സുവിശേഷം നമ്മുടെ മധ്യത്തിൽ എത്തിയതുകൊണ്ടാണ് ശ്രേഷ്ഠമേറിയ വചനങ്ങളെ കേട്ട് ദൈവത്തെ നാം ഇന്ന് ആത്മാവിശ്വാസത്തിലും ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിന് ബന്ധനമില്ല. ദ വേർഡ് ഓഫ് ദ ലോർഡ് ഇസ് നോട്ട് ബൗണ്ട്. ഓർത്തോണം, ആരൊക്കെ എവിടൊക്കെ വചനത്തെ കൂട്ടിക്കെട്ടാൻ ശ്രമിച്ചാലും ഓർത്തോണം, ദൈവവചനത്തിനോ ബന്ധനമില്ല. ഹല്ലേലൂയ. ഈ വാക്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. ദ വേർഡ് ഓഫ് ദ ലോർഡ് ഇസ് നോട്ട് ബൗണ്ട്. ദൈവവചനത്തിന് ബന്ധനമില്ല. തുടർന്ന് പൗലോസ് അതെ മിലത്തോസിൽ വെച്ച് ആ ആൾക്കാരെ എഫേസസിലെ മൂപ്പന്മാരെ എല്ലാം കൂട്ടി വരുത്തിയിട്ട് ഒരു പ്രസംഗം പറയുന്നുണ്ട്. ഭയങ്കര ഒരു ഹാർട്ട് മൂവിംഗ് ആണ്. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ എടുക്കണ്ട, അവിടെ പറയുന്നുണ്ട് ഞാൻ 3 വർഷം രണ്ട് സംവത്സരം ഇടവിടാതെ രാപ്പകൽ നിങ്ങൾ ഓരോരുത്തരോടും പറഞ്ഞതെന്ന് ഓർക്കണം, ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും യേശുവിലുള്ള വിശ്വാസവും ഞാൻ സാക്ഷീകരിച്ചു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം എല്ലാം പറഞ്ഞിട്ട് അവസാനം ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് അവസാനം ഇത് പൗലീസ് പറഞ്ഞു ഇനിയും നിങ്ങളുടെ മുഖം കാണുകയല്ലെന്ന് പറഞ്ഞു. അത് പറഞ്ഞോടുകൂടെ കടൽക്കരയിൽ വെച്ച് ഇവരെല്ലാം മുട്ടുകുത്തി കരഞ്ഞു. ഇവർ പൗലോസിന്റെ കഴുത്തോളം കെട്ടിപ്പിടിച്ച് ചുംബിച്ച് യാത്രയച്ചു. പിന്നെ പൗലോസിനെ ഇവർ കണ്ടിട്ടില്ല. ഈ യാത്രയയപ്പിന് ശേഷമാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ FAC ലേഖനം തിഹിക്കോസിന്റെ കയ്യിൽ കൊടുത്തു വിടുക. അന്ന് ലാസ്റ്റ് പറഞ്ഞു പിരിഞ്ഞത് കരച്ചിലിന് ശേഷമാ. എന്നാൽ ആ തിഹിക്കോസ് വന്ന് ആ സഭയിലെ ലേഖനം വായിക്കുമ്പോൾ അവരെത്രമാത്രം സന്തോഷിച്ചു കാണും. കാരണം എഴുതുന്ന ആൾ എവിടെ കിടക്കുക? ജയിലിൽ കിടക്കുക. ആരാണ് ഈ FAC ലേഖനം എഴുതിയത്? 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം എ പ്രിസണർ ഓഫ് യേശു അവിടെ പൗലോസ് എന്ന ഒന്ന് വായിച്ചാട്ടെ. ഒന്നാമത് പറയുന്നു ആരാ എഴുതിയെന്ന് പറഞ്ഞാൽ ദ പ്രിസണർ ഓഫ് ക്രൈസ്റ്റ്. 4:1 പറയുന്നു ദ പ്രിസണർ ഓഫ് ദ ലോർഡ്. 6:20 പറയുന്നു ദ അംബാസഡർ ഇൻ ചെയിൻസ്. 3 കാര്യങ്ങളാണ് തന്നെ തന്നെ അദ്ദേഹം പരിചയപ്പെടുന്നത്, മറന്നു പോകരുത്. 1, ദ പ്രിസണർ ഓഫ് ക്രൈസ്റ്റ്. റോമാ ഗവൺമെന്റിന്റെ പ്രിസണർ അല്ല, സുവിശേഷം പ്രസംഗിച്ചതിന്റെ മേലിൽ അവമാര തടവുകാരനല്ല, മറന്നു പോകരുത്. പ്രിസണർ ഇൻ ഓഫ് ക്രൈസ്റ്റ്, ഒരു കർത്താവിന്റെ പ്രിസണർ. 2, പ്രിസണർ ഓഫ് ദ ലോർഡ്, കർത്താവിന്റെ പ്രിസണർ. 3, ദ അംബാസഡർ ഇൻ ചെയിൻസ്, സ്ഥാനപതിയായി ചെങ്ങല ധരിച്ചു സേവിക്കുന്നു എന്ന് പറഞ്ഞ സൗരങ്ങളെ, അത് വളരെ മനോഹരമായിട്ട് ആ അധ്യായങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. അവിടെ സമാധാനത്തെക്കുറിച്ച് ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. എങ്ങനെയാണ് നമുക്ക് സമാധാനം കിട്ടുന്നത്? ഒരു കാര്യം, നമ്മൾ സമാധാനം എന്ന വാക്ക് നമ്മൾ കാണുമ്പോഴെല്ലാം ബൈബിളിൽ അതിനോട് ചേർന്നൊരു വാക്കുണ്ട്, പറയാമോ? പീസ് എന്ന വാക്കിനോട് ചേർന്ന് വരുന്നൊരു വാക്ക് പറയാമോ ബൈബിളിൽ? എന്തോ റൈച്ചസ്നസ്. വെറെവർ യു സീ റൈച്ചസ്നസ് യു ക്യാൻ സീ ദ വേർഡ് പീസ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് എന്തുണ്ടെന്ന് പറയാമോ? എന്തുണ്ട്? സമാധാനമുണ്ട്. റോമർ 14:17 വാക്യം അറിയാവുന്നവർ ചേർന്ന് പറയണം. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധ റൈച്ചസ്നസ് പീസ് ആൻഡ് ജോയ് ഇൻ ദ ഹോളി ഗോസ്റ്റ്. പ്രിയ സൗരങ്ങളെ, എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം. ഇനി ബാലശിക്ഷയെക്കുറിച്ച് പറഞ്ഞിട്ട് എബ്രായർ 12 പറയുന്നു, അങ്ങനെ അഭ്യാസം ലഭിച്ചവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. ഇംഗ്ലീഷിൽ ദ ഹാർവെസ്റ്റ് ഓഫ് റൈച്ചസ്നസ് ഇസ് പീസ്. നീതി എന്ന സമാധാന ഫലം ലഭിക്കും. പ്രിയ സൗരങ്ങളെ, ഞാൻ ആ വാക്യങ്ങളിൽ കടക്കുന്നില്ല. യെശയ്യാ 32:17 പറയുന്നു, നീതിയുടെ പ്രവൃത്തി സമാധാനം. ദ ഫ്രൂട്ട് ഓഫ് റൈച്ചസ്, അത് മാത്രം വായിക്കുക. 32:17 യെശയ്യാ പ്രവചനം 30, നീതീകരിക്കപ്പെടാത്തവന് സമാധാനമില്ല. നീതിയോട് ചേർന്നാണ് സമാധാനം വരുന്നത്. ആ നീതി സമാധാനം കർത്താവായ യേശുവിന്റെ ക്രൂശു മരണത്താൽ നമുക്ക് ലഭിച്ചതാണെന്ന് ഒരിക്കൽ കൂടി ഉറപ്പിച്ച് പറയട്ടെ. Isaiah 32:17,
നീതിയുടെ പ്രവൃത്തി സമാധാനവും,
നീതിയുടെ പ്രവൃത്തി സമാധാനവും,
നീതിയുടെ ഫലം ശാശ്വത വിശ്രാമവും,
നീതിയുടെ ഫലം ശാശ്വത വിശ്രമവും,
നിർഭയതയും ആയിരിക്കും.
ഇംഗ്ലീഷ് ഭയങ്കര രസം. ഇംഗ്ലീഷ് ഒന്ന് വായിക്കാമോ പ്ലീസ്?
And the work of righteousness,
the work of righteousness
will be peace,
will be peace,
and the service of righteousness,
hallelujah, vaichata ah,
quietness and confidence forever.
Ah, ivide parayiyana neediyude pravarti samadhanam, neediyude phalam nirbhayathayum shashwada വിശ്ര. അടുത്ത വാക്യം നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. എന്റെ ജനം എവിടത്തെ എങ്ങനത്തെ വീട്ടിൽ താമസിക്കുന്നുണ്ട്? എന്റെ ജനം സമാധാന വീടുകളിൽ, സമാധാന നിവാസത്തിൽ അവിടെ താമസിക്കുന്നു അവിടെ പറയുന്നുണ്ട്. പ്രിയ സുഹൃത്തുക്കളെ, FAC ലേഖനം ഞാൻ പറയുന്നു ജാതികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടത്തിന് എഴുതിയതാണ് FAC ലേഖനം. പക്ഷെ അവരോട് പറയുന്ന, അവർ എക്സൈറ്റഡ് ആയി കാണും, അവരോട് പറഞ്ഞതേ രക്ഷിക്കപ്പെട്ട കൂട്ടത്തോട് പറയുകയാണ്, ഇതിപ്പോഴൊന്നും തീരുമാനിച്ചതല്ല, ലോകസ്ഥാപനം മുമ്പ് ദൈവം നിങ്ങളെ ക്രിസ്തുയേശുവിൽ തെരഞ്ഞെടുത്തതാ. ഹല്ലേലൂയ. ഞാൻ ഇവിടെ ഇരിക്കുന്ന രക്ഷിക്കപ്പെട്ട സഭയുടെ അംഗങ്ങളായിരിക്കുന്നതോട് ഞാൻ പറയട്ടെ, ഇത് ഞാനും നിങ്ങളും തീരുമാനിച്ചതല്ല. ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ്, ഈ ലോകത്തിന്റെ അടിസ്ഥാനം ഇടുന്നതിന് മുമ്പേ നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോകസ്ഥാപനം മുമ്പ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തത് കൊണ്ടാണ് നാം ഇവിടെ ഇരിക്കുന്നത്. വിശ്വസിക്കുന്ന ഹൃദയത്തെ ആസ്വദിക്കാം. ഹല്ലേലൂയ. ദൈവം നീ എന്നെ തെരഞ്ഞെടുത്തതിനായിട്ട് സ്തോത്രം. നീ അഡോപ്റ്റ് ചെയ്തതിനായിട്ട് സ്തോത്രം. നീ എന്നെ നീതീകരിച്ചതിനായി സ്തോത്രം. നീ എന്നെ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. തിരസ്കരിച്ചതിനായി സ്തോത്രം. സുപ്രസിദ്ധ പ്രീച്ചറായ ബില്ലി ഗ്രഹം പറഞ്ഞു, തിരുവനത്തിൽ അനേക കാര്യങ്ങൾ എനിക്ക് കൃപയാൽ മനസ്സിലാക്കാൻ ദൈവം കൃപ തന്നിട്ടുണ്ട്. ഒരു കാര്യം ഇന്നുവരെയും എനിക്ക് മനസ്സിലായിട്ടില്ല, ദൈവമേ നീ എന്തുകൊണ്ട് എന്നെ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. അദ്ദേഹം പറഞ്ഞത്, എനിക്കിവിടെ വെച്ചൊന്നും വായിച്ചിട്ടൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. വെൻ യു ഗോ ടു ഹെവൻ, ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഞാൻ കർത്താവിനോട് ചോദിക്കും, കർത്താവേ നീ എന്തുകൊണ്ടാണ് എന്നെ തെരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഒരു ചിന്തയുണ്ടോ, എൻ്റെ നീതിപ്രവർത്തികൾ കൊണ്ടോ, ഞാൻ വലിയ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടോ, ഞാൻ വലിയ പാപമൊന്നും ചെയ്യാത്തത് കൊണ്ടാണോ എന്നെ ദൈവം തിരഞ്ഞെടുത്തെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? അല്ല, കൃപയാൽ അത്രേ ദൈവം എന്നെ തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. കൃപയാൽ ഗ്രേസ് കൃപയാലാണ് ദൈവം എന്നെ തിരഞ്ഞെടുത്തത്. കൃപയാലാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. കൃപയാലാണ് ഈ വചനം ഞാൻ കേൾക്കുന്നത്. കൃപയാലാണ് ഞാൻ ഈ വചനം സംസാരിക്കുന്നത്. മറ്റൊന്നുമില്ല കർത്താവേ, എല്ലാം നിന്റെ കൃപയാണെന്ന് പറയുന്നവർക്കാണ് ഉള്ളിൽ നിന്ന് ആരാധന ഉയരുന്നത്. ദൈവമേ നിനക്ക് സ്തോത്രം, ദൈവമേ നിനക്ക് നന്ദി. ഹല്ലേലൂയ. ഇറ്റ് ഈസ് ഗ്രേസ്. ജോൺ മക്കാർത്തർ എന്ന് പറയുന്ന ദൈവദാസനത്തെ കുറിച്ച് പറഞ്ഞു, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഗ്രേസ്. അദ്ദേഹം ഒരു പ്രസംഗം അവസാനിപ്പിക്കുകയാണ്, ഫ്രം എറ്റേണിറ്റി പാസ്റ്റ് ഇൻ ദ സോവറിൻ കൗൺസിൽ ഓഫ് ഗോഡ് ടു എറ്റേണിറ്റി ഫ്യൂച്ചർ ഇൻ ദ സോവറിൻ ആൻഡ് ഗ്ലോറിയസ് പ്രസൻസ് ഓഫ് ഗോഡ്. ഇറ്റ് ഈസ് ഗ്രേസ്. അദ്ദേഹം പറയുകയാണ്, കഴിഞ്ഞ കാല നിത്യതയിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടിയിരുന്ന കൗൺസിലിൽ നിന്നെക്കുറിച്ച് ആരംഭിച്ച ദൈവത്തിന്റെ കൃപ അതെവിടെ എത്തിക്കുമെന്ന് അറിയാമോ? നീ ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ വലതുഭാഗത്ത് മണവാട്ടിയായിട്ട് അണിഞ്ഞൊരുക്കി നിൽക്കുമ്പോഴും അവിടെയും നിന്റെ ഹൃദയത്തിൽ ശബ്ദം ഉയരും, ഗ്രേസ് ഗ്രേസ്, ദൈവത്തിന്റെ കൃപ. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി പറയാം. കൃപയാലല്ലോ നമ്മൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല, ഞാൻ കാരണമല്ല, ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല. നമുക്ക് ഏക മനസ്സോടെ പറയാം, കർത്താവേ ഞങ്ങൾ ഇന്ന് ഈ ദൈവദിനം കേൾക്കുന്നതിന്റെ കാരണം 2000 വർഷങ്ങൾക്ക് മുമ്പ് നീ നിന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് അവന്റെ അവസാനത്തുള്ള രക്തം വരെയും ഞങ്ങളുടെ പാപത്തിന് പരിഹാരമായി ചിന്തിയത് കൊണ്ടാണ് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നത്. നീ നിങ്ങളെ വിലക്ക് മേടിച്ചു. സകല ഗോത്രങ്ങളെയും ഭാഷകളെയും വംശങ്ങളെയും വിലക്ക് മേടിച്ച കൂട്ടത്തിൽ നീ ഞങ്ങളെയും തെരഞ്ഞെടുത്ത നിന്റെ കൃപയ്ക്കായിട്ട് ദൈവമേ നിനക്ക് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കിരീടങ്ങൾ താഴെയിട്ടുകൊണ്ട് അവിടെ അവർ ദൈവത്തെ ഇത് നമ്മൾ എഫേസ്യ ലേഖനമൊക്കെ കുറച്ച് വായിച്ചുകൊണ്ട് നമുക്ക് കുറച്ചൊക്കെ അറിയാം. പക്ഷെ ഞാൻ ആലോചിക്കുകയാണ്, തിഹിക്കോസ് വന്ന് ഈ ലേഖനം വായിക്കുമ്പോൾ അവരെത്രമാത്രം എക്സൈറ്റഡ് ആയി കാണും. എന്തൊക്കെയാ വിളിച്ചത്? വിശുദ്ധന്മാരെ, ദൈവത്തിന്റെ മക്കളെ, പിന്നെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ, ലോകസ്ഥാപനം മുതൽ മുദ്രയിടപ്പെട്ടവരെ, പിതാവിന്റെ വലതുഭാഗത്ത് ഉയർപ്പിച്ച് ഇരുത്തിയിരിക്കുന്നവരെ എന്നൊക്കെ പറഞ്ഞ് പൗലോസ് എന്ത് ചെയ്യുക? എന്നിട്ട് പറയുകയാണ്, സമാധാനം, അവൻ നമ്മുടെ സമാധാനം എന്നൊക്കെ പറഞ്ഞിട്ട് 3 പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. പൗലോസ് പ്രാർത്ഥിച്ച പ്രാർത്ഥന നിങ്ങൾക്കറിയാം. 1, എഫേസർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ലോർഡ് ഫിൽ ദം വിത്ത് യുവർ വിസ്ഡം. ഫസ്റ്റ് പ്രാർത്ഥന അതാ. ഒരു യഥാർത്ഥ ദൈവദാസൻ ഒരു സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ലോർഡ് ഫിൽ ദ ചർച്ച് വിത്ത് യുവർ വിസ്ഡം. വിസ്ഡം എന്നുള്ള വാക്കിന് സോഫിയ എന്ന് പറയും. സോഫിയ എന്ന വാക്കിന്റെ അർത്ഥം ദ ഹെവൻലി വിസ്ഡം. കർത്താവേ ഈ വിസ്ഡത്താൽ നീ ഇവരെ നിറയ്ക്കണമേ. ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ കൊടുക്കണമേ. ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിക്കണമേ. വിളിയാലുള്ള ആശ ഇന്നതെന്ന് ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കണമേ. എന്നിട്ട് അദ്ദേഹം 1 അധ്യായത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമുക്ക് പരിചയമുള്ളത് കൊണ്ട് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്ന്, ഈ സ്പ്രിംഗ് ഫോർ ദ ചർച്ച്. 3 അധ്യായത്തിന്റെ 14 വാക്യത്തിലും ഈ സ്പ്രിംഗ് ഫോർ ദ യൂണിവേഴ്സൽ ചർച്ച്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ കുടുംബങ്ങൾക്കും പേര് വരുവാൻ കാരണമായി തീർന്ന പിതാവിനെ ഞാൻ വാഴ്ത്തുകയാണ്. എന്നിട്ട് പറയുന്നു, അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴം എന്തെന്ന് സകല വിശുദ്ധന്മാരുടെ കൂടി ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈ സ്പ്രിംഗ് ഫോർ ദി യൂണിവേഴ്സൽ ചർച്ച്, നമ്മൾ ആറിന്റെ 18-20 വായിക്കുന്നു, ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനപതിയായി സേവിക്കുന്ന ദൈവം, ദൈവത്തെ ഞാൻ നിങ്ങളെ ഓർത്തെപ്പോഴും പ്രാർത്ഥിക്കുന്നുവെന്ന് താൻ അവിടെയും പറയുന്നതായിട്ട് ദൈവനത്തിൽ നമ്മൾ കാണുകയാണ്. എന്നാൽ പ്രിയ സൗരങ്ങളെ, ഞാൻ അതിലേക്കൊന്നും ജസ്റ്റ് ഇൻട്രക്ഷൻ പറഞ്ഞതേ ഉള്ളൂ. ദൈവന്റെ ഹൃദയത്തിൽ തന്ന, സഭയോട് പറയാൻ തന്ന, എന്നോട് കർത്താവ് ചിന്തിച്ച് സംസാരിച്ച 4 വാക്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഫസ്റ്റ് ദൈവസഭയോട് പറയാൻ ആഗ്രഹിക്കുന്നത് എഫേസ്യ ലേഖനം അതിൻ്റെ 5:14 വാക്യം, എഫേഷ്യൻസ് chapter 5:14.
അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു.
അവിടെ പറയുന്നു, സഭയോട് കർത്താവ് പറയുന്നു, എന്നോട് പറയുന്നു, എന്ത് ചെയ്യുക? ഉണരുക. പ്രിയ സൗരങ്ങളെ, നമുക്ക് കർത്താവിന്റെ വരവിനോട് ബന്ധപ്പെട്ടൊരു കാര്യം അറിയാം. കർത്താവ് വരുന്ന സമയത്ത് എല്ലാവരും എന്ത് ചെയ്യുമായിരുന്നു? ഉറങ്ങുമായിരുന്നു. നമ്മളെല്ലാം ഉറങ്ങണമെന്നല്ല അർത്ഥം, സ്പിരിച്വലി ദൈവനെ നമ്മോട് പറയുന്നു, ബി അലേർട്ട്, ഉണർന്നിരിക്കുക. യേശു കർത്താവ് പറഞ്ഞ എല്ലാ തൻ്റെ മടങ്ങുവരോടുള്ള എല്ലാ ബന്ധത്തിലും കർത്താവ് പറഞ്ഞൊരു വാക്യം ഇതാണ്, എവേക്ക്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഉണർന്നിരിക്കുവാണോ? ഉണർന്നിരിക്കാൻ പറഞ്ഞതോടുകൂടി കർത്താവ് ഒരു വാക്യം കൂടെ പറഞ്ഞു, എങ്കിലേ ആ ഉണർവിനൊരു പൂർത്തി വരത്തുള്ളൂ. പരിശീലകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിപ്പീൻ. പ്രാർത്ഥിക്കുന്നുണ്ടോ? ഉറക്കത്തിലാണോ? ഉറക്കത്തിലാണെങ്കിൽ നമുക്ക് ആ വെളിച്ചത്തിലേക്ക് വരാം, ഉണർവിലേക്ക് വരാം. എങ്കിൽ മാത്രമേ നമ്മുടെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. പഴയനിയമകാലത്തെ അവിടുത്തെ കടകളൊക്കെ ഇന്നത്തെ കടകൾ പോലല്ല, ചെറിയ വിൻഡോസ് ഒന്നുമില്ലാത്ത ചെറിയ പീടികളാണ്, ചെറിയ കടകളാണ്. അപ്പം അവിടെ ഈ സിൽക്ക് അല്ലെങ്കിൽ മെറ്റൽസ് ഒക്കെ മേടിക്കുന്നവർ കടയിൽ നിന്ന് സാധനം മേടിച്ച് ചെയ്യുന്ന ആദ്യത്തെ കാരനെന്നറിയാം, മേടിക്കുന്നതിന് പൈസ കൊടുക്കുന്നതിന് മുമ്പ് ഇവർ ഈ സാധനം കൊണ്ടുവന്ന് നേരെ സൺലൈറ്റിലോട്ട് പിടിക്കും, കാരണം അകത്ത് വലിയ ട്യൂബ്ലൈറ്റ് ഒന്നുമില്ല. അപ്പം ഈ സൂര്യൻ്റെ വെട്ടത്തിൽ പിടിച്ചെങ്കിൽ കൃത്യം അറിയാം എന്തെങ്കിലും കുഴപ്പമുണ്ടോ. അങ്ങനെ കുഴപ്പമില്ലെന്ന് അറിഞ്ഞിട്ടേ അവർ മേടിക്കത്തുള്ളൂ. അപ്പം നമ്മളും ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെല്ലാം ഓക്കെയാണ്. പക്ഷേ നമ്മൾ വെളിച്ചത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ മുഖപ്രകാശത്തിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്സും മോട്ടീവ്സും ചിന്തകളും മാലിന്യങ്ങളൊക്കെ വെളിപ്പെടുമ്പോഴാണ് മാനസാന്തരത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നടത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത് പറയുന്നു, എവേക്ക്. അവിടെ ഇംഗ്ലീഷ് ഇങ്ങനെയാണ് പറയുന്നത്, എവേക്ക് ഓ സ്ലീപ്പർ, ഉറങ്ങുന്നവനെ. ആരുടെ നിന്ന് എഴുന്നേൽക്കാൻ പറഞ്ഞേ? മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. Rise from the dead, so Christ will shine upon you. എന്തിനാണെന്നറിയോ എഴുന്നേക്കണ്ടേ? ക്രിസ്തുവിന് നിന്റെ മേൽ പ്രകാശിക്കാനുണ്ടെന്ന്. ക്രിസ്തുവിന് നിന്റെ മേൽ പ്രകാശിക്കാനുണ്ട്. പ്രിയ സൗരങ്ങളെ, നമ്മൾ വിചാരിക്കുന്നത് ദൈവമേ ഈ കാലഘട്ടം വളരെ മോശമാണ്, ശരിയാ. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും, ആത്മീയമായിട്ട് ഉണർന്ന ജനങ്ങൾ വളരെ കുറവാ, ശരിയാ. പക്ഷെ ഒരു കാര്യം നമ്മൾ മറക്കരുത്, ഇതുപോലെ ഇരുട്ട് പിടിച്ച അല്ലെങ്കിൽ ഏറ്റവും ഡള്ളായിട്ടിരുന്ന സമയത്താണ് ദൈവത്തിൻ്റെ ഉണർവുകളൊക്കെ ആരംഭിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, മൊറേവിൻസിൻ്റെ ആ കാലം ആരംഭിക്കുമ്പോൾ കാര്യങ്ങൾ അത്ര സ്മൂത്ത് അല്ലായിരുന്നു, പീഡനങ്ങളുണ്ടായിരുന്നു. പക്ഷേ കൗൺസിൽ സെൻറ്റർ ഓഫിൻ്റെ എസ്റ്റേറ്റ് അവിടെ തുറന്നു കൊടുക്കുകയും അവിടെ ഉണർവുണ്ടായതൊക്കെ നിങ്ങൾക്കറിയാം. ആ ഉണർവ് കാണാൻ വേണ്ടി ജോൺ വെസ്ലി ചെന്നപ്പോൾ ഹേൺഹട്ട് ഗ്രാമം കണ്ടപ്പോൾ അദ്ദേഹം പറയുകയാണ്, ദൈവമേ നിന്റെ തേജസ് നിറഞ്ഞിരിക്കുന്ന ഈ സ്ഥലം പോലെ എന്നാണ് ഭൂമി മുഴുവൻ തേജസ് കൊണ്ട് അറിയപ്പെടുക. ഹല്ലേലൂയ. പ്രിയ സൗരങ്ങളെ, നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്, കർത്താവേ ഞാൻ എന്നെ ഒന്ന് ഉണർത്തണമേ, കർത്താവേ എന്നെ ഉണർത്തണമേ. ഉത്തമഗീതത്തിൽ പറയുകയാണ്, റൈസ് മൈ ബിലവഡ്, നീ എന്തിനാ അവിടെ കിടന്ന് ഉറങ്ങുന്നത്? ശീതകാലം കഴിഞ്ഞു, തണുപ്പിന്റെ കാലങ്ങളൊക്കെ കഴിഞ്ഞുപോയി, മഴയൊക്കെ മാറിപ്പോയി. The seasons of singing has come. എന്ന് പറഞ്ഞാൽ ഹാർവെസ്റ്റിന്റെ ടൈമായി. ഹാർവെസ്റ്റിന്റെ ദൈവം വലിയ ഹാർവെസ്റ്റ് അയക്കാൻ പോവാ, സമയമായി. പ്രിയ അവിടെ കിടന്ന് ഉറങ്ങുക. കർത്താവ് പറയും, എഴുന്നേറ്റ്, നീ എഴുന്നേറ്റ്. കർത്താവ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ശിഷ്യന്മാരോട് പറഞ്ഞു, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ഇവിടെ നമ്മോട് പറയുകയാണ്, എവേക്ക്, റൈസ് അപ്പ് ഓ സ്ലീപ്പർ, ഉറങ്ങുന്നവനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തുവിന്റെ മേൽ പ്രകാശിക്കും. ദൈവം നമ്മെ തട്ടി ഉണർത്തുക. ഒരുപക്ഷെ ഏലിയാവ് ചൂരച്ചെടിയുടെ ചൂട്ടിക്കിടന്ന് ഉണർന്നപ്പം ദൈവം പോയി ദൂതനെ അയച്ച് തട്ടിയ പോലെ ആയിരിക്കത്തില്ല, വചനത്തിലൂടെ ദൈവം നമ്മെ തട്ടി ഉണർത്തുന്നത്. ഏലിയാവ് തട്ടി എഴുന്നേറ്റ് പിന്നെ കിടന്ന് ഉറങ്ങി, ഏലിയാവിനെ തട്ടി ഉണർത്തി, വീണ്ടും ഏലിയാവ് മുമ്പോട്ട് പോവുകയാ. യോനായോ? യോനായ തട്ടിയിട്ടൊന്നും അവൻ എഴുന്നേറ്റില്ല. തട്ടിയിട്ട് എഴുന്നേറ്റാകാതെ ദൈവം നല്ലൊരു തട്ടി വെച്ചു കൊടുത്തു. പ്രിയ സൗരങ്ങളെ, ഞാൻ ചോദിക്കുന്ന, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ആത്മീയ ഉറക്കത്തിലാണെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, എവേക്ക് ആൻഡ് പ്രേ, ഉണരുക, പ്രാർത്ഥിക്കുക. ഞാൻ പറയുന്നതിൽ, ഫസ്റ്റ് യു പ്രേ ഫോർ യുവേഴ്സ് സെൽഫ്. നിങ്ങൾ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവും, ശരിയാ. ആഫ്രിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവും, വെൽ ആൻഡ് ഗുഡ്. ഫസ്റ്റ് യു പ്രേ ഫോർ യുവേഴ്സ് സെൽഫ്. കർത്താവ്, എന്റെ ജീവിതം എങ്ങനെയാ? വാട്ട് അബൌട്ട് മൈ ടോക്ക്? വാട്ട് അബൌട്ട് മൈ വാക്ക് വിത്ത് ഗോഡ്? ദൈവത്തിന്റെ കൂടെ നടപ്പ് എങ്ങനെയാ? ആം ഐ മെഡിറ്റേറ്റിംഗ് ദ വേർഡ് ഓഫ് ഗോഡ്? ദൈവം എന്നോട് സംസാരിക്കുന്നുണ്ടോ? ഒരു ഒരു നിർമ്മല കന്യകയായിട്ട് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരു തീഷ്ണത എന്റെ ഹൃദയത്തിലുണ്ടോ? ഫസ്റ്റ് ഞാൻ നിങ്ങളെ ഉത്ബോധിപ്പിക്കുകയാണ്, നിങ്ങളെ ചൊല്ലിക്കരവിൻ, ഫസ്റ്റ് കർത്താവ് പറഞ്ഞു. രണ്ടാമത് കുറിച്ചിട്ട് കൊള്ളുക, പ്രേ ഫോർ യുവർ ചിൽഡ്രൻ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുക. കഴിഞ്ഞ ദിവസത്തെ എന്റെ യാത്രയിലൊക്കെ ആൾക്കാർ തമ്മിൽ സംസാരിക്കുന്ന എല്ലാം അവർ മക്കളെ കുറിച്ചാണ്. എന്റെ ഓപ്പോസിറ്റുള്ള യാത്രയെന്നുണ്ടായിരുന്നു, ഭാര്യയോട് പറയുക, മൊബൈൽ അധികം കളിക്കാൻ കൊടുത്തേക്കല്ലേ, മേടിച്ചോണേ, വിളിച്ചു പറയാ, ഓഫീസിൽ ചെന്നോണ്ടിരിക്കുക. ഞാൻ ചെന്ന് ഒരു ഒരു ഭവനത്തിലേ പോയുള്ളൂ, എല്ലാവരും കരച്ചില്ല, ഞങ്ങളുടെ മോന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയ സൗരങ്ങളെ, ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വേറെ ആര് പ്രാർത്ഥിക്കാനാ? സഭയൊക്കെ പ്രാർത്ഥിക്കണ്ട, യെസ്, ശരിയാ. പക്ഷെ നിങ്ങൾ വേണം പ്രാർത്ഥിക്കാൻ, നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് താഴോട്ട് വീഴണമെന്ന് ദൈവം ആഗ്രഹിക്കുക. എരമ്യ പറയുകയാണ്, എന്റെ തല നിറച്ച് വെള്ളവും എന്റെ കണ്ണ് നിറച്ച് കണ്ണുനീരും തരണമേ കർത്താവേ. കർത്താവ്, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരവീൻ. ബൈബിൾ പറയുന്നു ഇത് ദുഷ്കാലമാകുകയാണ്, ഇത് ഈവിൽ ഡേയ്സ് ആണ്, ഇത് ഈവിൽ ഡേയ്സ് ആണ്. അതിലേക്ക് വരാം. ഒന്നാമത് പറയുന്നു എവേക്ക്, ഉണരുക. രണ്ടാമത് 5:16 വായിച്ചാട്ടെ, എഫേഷ്യൻസ് ചാപ്റ്റർ 5:16, 5:16.
ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ.
ഇത് ദുഷ്കാലമാകിയാൽ, രണ്ടാമത് വചനം പറയുന്നു റെഡീം ദ ടൈം. ഇംഗ്ലീഷ് റെഡീം ദ ടൈം എന്ന, മലയാളത്തിൽ സമയം തക്കത്തിൽ എന്ത് ചെയ്യുക? എല്ലാവരും പറയുന്നൊരു കാര്യം എന്നറിയോ, ബ്രദറെ ഞങ്ങൾക്ക് എന്തില്ല എന്ന് പറഞ്ഞാട്ട്, എന്തില്ല? സമയമില്ല. ദൈവം മനുഷ്യന് കൊടുത്തതിൽ എല്ലാവർക്കും ഈക്വലായിട്ട് കൊടുത്ത ഒരു കാര്യം എന്നറിയോ, ആരോഗ്യം ഈക്വലായിട്ട് കൊടുത്തില്ല, കഴിവുകൾ ഈക്വലായിട്ട് കൊടുത്തില്ല, ദൈവം എല്ലാവർക്കും ഒരുപോലെ കൊടുത്തൊരു കാര്യം 24 hours. നമുക്ക് ആർക്കും അവിടെ ചെന്നൊന്നും പറയാൻ പറ്റത്തില്ല, കർത്താവെ നീ അവർക്കൊക്കെ നീ കൊടുത്തല്ലോ. നോ, കർത്താവ് പറഞ്ഞു ഞാൻ നിനക്ക് 24 hours തന്നില്ലേ. ഒന്നാമത് പറയുന്നു ഉണരുക, എവേക്ക് ആൻഡ് പ്രേ. രണ്ടാമത് പറയുന്നു റെഡീം ദ ടൈം, സമയത്തെ വിലയേറിയതായിട്ട് കാണുക. നമുക്ക് സമയമുണ്ടോ? ടൈം ഈസ് പ്രഷ്യസ്. ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, സമയം പ്രഷ്യസാ. ഇറ്റ് കാനോട്ട് ബി റീസൈക്കിൾഡ്, റീസൈക്കിൾ ചെയ്യാൻ പറ്റത്തില്ല. ഇനിയും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക, എന്റെ ഹൃദയത്തിൽ ഉണർത്തുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നത്, അല്ലെങ്കിൽ എനിക്കും പ്രയോജനമില്ല, നിങ്ങൾക്കും പ്രയോജനമില്ല. എനിക്ക് ഈ നാളുകൾ ഇഷ്ടപ്പെട്ടൊരു എഴുത്തുകാരനുണ്ട്, ഫ്രാങ്ക് പവൽ. അദ്ദേഹത്തിന്റെ ഒരു സ്റ്റഡിയിൽ അദ്ദേഹം പറയുകയാണ്, ഇഫ് യു ആർ ലിവിംഗ് ഫോർ 78 years, 78 വർഷം വരെ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ, ഇറ്റ് ഇസ് ഓൺലി 9:36 months. 936 മാസങ്ങളെ ഉള്ളൂ. 24 years യു ആർ സ്ലീപ്പിംഗ്. ഇതിനകത്ത് 25 വർഷം ഉറങ്ങുക. ടെൻ പോയിന്റ് 3 years വർക്കിംഗ്, 10.5 വർഷം ഓഫീസിൽ ജോലി ചെയ്യുക. എത്ര വർഷം പോയി? ശ്രദ്ധിക്കുന്നുണ്ടോ? എത്ര വർഷം പോയി? 25 വർഷം ഉറങ്ങി, 10.5 വർഷം ഓഫീസിൽ പോയപ്പോ എത്ര വർഷം പോയി? കേട്ടില്ല. 35 വർഷം പോയി. 3.6 years ഈറ്റിംഗ്. നിങ്ങൾ തന്നെ തീരുമാനിച്ചു 3.5 വർഷം ഫുഡ് കഴിപ്പ് തന്നെ, ഫുഡ് കഴിപ്പ്, കാരണം കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ തലമുറ 2 വർഷം ഇൻ എക്സ്ട്രാ ജോബ് മീറ്റിംഗ്സ്, വൈകിട്ടൊക്കെ മീറ്റിംഗ്സ് ഉണ്ടല്ലോ നമുക്ക്, ഈ ബിസിനസ് മീറ്റിംഗ്സ്, അത് രണ്ട് വർഷം ബിസിനസ് മീറ്റിംഗ്സാണ്. സ്ത്രീകളെ കുറിച്ചുള്ള പഠനം പറഞ്ഞു, ആരും പണങ്ങല്ല കേട്ടോ, സഹോദരന്മാർ യോജിക്കുമെന്ന് എനിക്കറിയത്തില്ല. വിമൻ 8 years ഷോപ്പിംഗ്. രാവിലെ ഒരു കടയിൽ ഒരു സാരി മേടിക്കാൻ കരുതാ, 3:30 ആയിട്ട് ഇറങ്ങി വരുന്നില്ല, അദ്ദേഹത്തിന്റെ കണക്ക് തെറ്റാൻ വഴിയില്ല. ഒന്നും മേടിക്കാതൊന്നും ഇരിക്കില്ല കേട്ടോ. എ ടി എസ് ഷോപ്പിംഗ്. ബാക്കി ചില കാര്യമുണ്ട്, എപ്പോഴൊന്നും പറയാൻ പറ്റത്തില്ല, പിന്നീട് പറയാം. ഇതെല്ലാം കഴിച്ചിട്ട് നമുക്ക് എത്ര സമയമുണ്ട്? അതുകൊണ്ടാണ് മോശ പ്രാർത്ഥിച്ചത്, ലോർഡ് ടീച്ചസ് ടു നമ്പർ അവർ ഡേയ്സ്. ഞങ്ങൾ ജ്ഞാനമുള്ള ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെണ്ണം ഞങ്ങളെ പഠിപ്പിക്കണം കർത്താവേ. നിങ്ങൾ സാംസ് 90 ധ്യാനിക്കണം കേട്ടോ, അതിനകത്ത് മുഴുവൻ ടൈമിങ്ങാണ്. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായതിനും ഭൂമിയും ഭൂമണ്ഡലത്തെ നിർമ്മിച്ചതിനു മുമ്പ് നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവി. എന്നിട്ട് പറയുക, ഞങ്ങളുടെ ആയുഷ്കാലം 70, ഏറെയാൽ 80, അതിൻ്റെ പ്രതാപം പ്രയാസവും മരണം വിട്ടില്ല. ഇത് വായിക്കത്തുള്ളൂ. ഇത് വിശാലിൻ്റെ വലിയ തന്ത്രം എന്നറിയോ, മനുഷ്യൻ ആത്മീയവർദ്ധന പ്രാപിക്കേണ്ട പാട്ടുകളും അതുപോലെ സങ്കീർത്തനങ്ങളും എവിടെ വായിക്കാവൂ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് അതൊന്നും ഇല്ലല്ലോ അല്ലേ? സങ്കീർത്തനം 90 വായിച്ചാ ഡാ വായിക്കരുതടാ, മരണ വീട്ടിൽ വായിക്കേണ്ടതാ. ഞാൻ പറഞ്ഞത് മരണ വീട്ടിലല്ല, ജീവനുള്ളവരുടെ വീട്ടിൽ വായിക്കേണ്ടതാ. ഹല്ലേലൂയ. ലോർഡ് ടീച്ചസ് ടു നമ്പർ ഓഫ് ഡേയ്സ്. ദൈവമേ, ഞങ്ങളുടെ ദിവസങ്ങളൊക്കെ വെറുതെ പോവുക. നോ മീനിങ് ഇൻ അവർ ലൈഫ്. അതിനർത്ഥം ആരും ഒന്നും ജോലി ചെയ്യുന്ന ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. ലോർഡ്, അതാ വി നീഡ് വിസ്ഡം. ഒരാളെ പ്രസംഗിച്ച പറഞ്ഞു, താഴ്ചയിലിരിപ്പാൻ എല്ലാവർക്കും അറിയാം. ആർക്കാ താഴ്ചയിലിപ്പാൻ അറിയാത്തവരൊന്ന് കൈവെക്കാവോ? പക്ഷെ അദ്ദേഹം പറഞ്ഞു, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സമൃദ്ധിയിലിരിക്കാൻ ആളുകൾക്ക് അറിയത്തില്ല. പൗലൂസിന് രണ്ടും അറിയായിരുന്നു, താഴ്ചയിലിരിപ്പാനും അറിയായിരുന്നു, സമൃദ്ധിയിലിരിപ്പാനും അറിയായിരുന്നു. ദൈവമേ, ഞങ്ങളുടെ സമയങ്ങളെ ഉപയോഗിപ്പാൻ നീ ഞങ്ങൾക്ക് കൃപ തരണമേ. ദൈവം ഓരോരുത്തരെ വിളിച്ചിരിക്കുന്ന വഴിയുണ്ട്, വിളിയുണ്ട്, വേസുണ്ട്, ഡിഫറൻറ്റ്. പക്ഷെ ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ പഠനം പറയുന്നു, ഏറ്റവും കഷ്ടകരമായ കാര്യം എന്നറിയോ, ഏറ്റവും എനിക്കതിനകത്ത് ഇതൊന്നും സങ്കടമില്ല, ഏറ്റവും കഷ്ടകര കാര്യം, 70% ഓഫ് പീപ്പിൾ സ്പെൻഡ് ദർ പ്രഷ്യസ് മോർണിംഗ് അവേഴ്സ് വിത്ത് ഡിജിറ്റൽ മീഡിയ. 70% ആളുകൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവരുടെ വിലയേറിയ സമയങ്ങൾ ഡിജിറ്റൽ മീഡിയയിൽ എന്തൊക്കെയോ പരിപാടി കാണുക. ഒരു കാർട്ടൂണിൽ ഇങ്ങനെ കണ്ടു, ഉച്ചയായിട്ട് ഭാര്യ വിളിച്ചിട്ട് വരുന്നില്ല, എന്താണെന്നറിയോ, രാവിലത്തെ വാട്സപ്പിലെ ഗുഡ് മോർണിംഗിന് റിപ്ലൈ ചെയ്ത് കഴിഞ്ഞില്ല. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ലോർഡ് ഞങ്ങൾക്ക് അഭിസ്റ്റം തരണം കർത്താവേ. ഞങ്ങളുടെ ആണ്ടുകളും കാലങ്ങളും ഒക്കെ കടന്നു പോവുക. ദ ഡേയ്സ് ആർ ഈവിൾ. മുമ്പോട്ടുള്ള കാലങ്ങൾ നമുക്കറിയില്ല. ദ ഡേയ്സ് ആർ ഈവിൾ. ലോർഡ് ഗിവ് അസ് ഗ്രേസ്. ഞാൻ പറഞ്ഞ അതിനകത്ത് വീട്ടിലുള്ള ഓരോരുത്തരും മറ്റുള്ളവരെ ആ കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യണം പ്ലീസ്. ഭർത്താക്കന്മാർ ഉറപ്പുവരുത്തണം, ഞങ്ങളുടെ ഭാര്യമാർക്ക് ദൈവസന്നിധിയിൽ സമയങ്ങളെ സ്പെൻഡ് ചെയ്യാനുള്ള അവസരം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പു വരുത്തണം. അതുപോലെ പരസ്പരം ബി അക്കൗണ്ടബിൾ ടു വൺ അനദർ. നീ എല്ലാം ചെയ്തു എന്നുള്ളതല്ല, നമ്മൾ അതിനകത്തൊരു ഉറപ്പ്. കർത്താവ്, അല്ലെങ്കിൽ സഹോദരിമാർക്കുണ്ട്, അവൻ്റെ ഭർത്താവ് ദൈവസന്നിധിയിൽ ഒറ്റയ്ക്ക് ദൈവവുമായിട്ട് ഇരിക്കാൻ ഒരു സമയം കിട്ടുന്നുണ്ടോ? അതനുസരിച്ച് നമുക്ക് റൂൾ പറയാൻ പറ്റില്ല, ഓരോ വീടും ഡിഫറൻ്റാ. പക്ഷേ വി ഹാവ് ടു റെഡീം ദ ടൈം. അതാണ് നമ്മുടെ സമ്പത്ത്, മറക്കല്ലേ. അതുകൊണ്ട് നാഗൽ സാഹിബ് കേരളത്തിൽ വന്നപ്പം മലയാളത്തിൽ അദ്ദേഹം എഴുതിയത്, ഞാൻ പാടുന്നില്ല, നിങ്ങൾ പേടിക്കും, പക്ഷെ ഞാനത് പറയാം. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുക. സമയമാം രഥം എന്നൊക്കെ ഒരു വിദേശി വന്നിട്ട് മലയാളത്തിൽ എഴുതുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ ഗ്രേസാ. എൻ്റെ സ്വദേശം കാണാനായിട്ട് ഞാൻ ബെത്തപ്പെട്ട് ഓടുക. ആകെ അല്പം നേരം മാത്രം എൻ്റെ യാത്ര തീരാൻ, യേശുവേ നിനക്ക് സ്തോത്രം, വേഗം തന്നെ കാണും. പ്രിയ സൗരങ്ങളെ, വീട്ടിൽ പോയിട്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ, ഒന്നും സംഭവിക്കത്തില്ല. നിങ്ങൾ ആ സമയമാമരത്തിൻ്റെ വരികൾ ജസ്റ്റ് ഒന്ന് ധ്യാനിക്കണം. ഭാരങ്ങൾ കൂടുന്നതിനൊന്നും വേണ്ട, യാത്രയിൽ ഉള്ള ലഗേജ് എല്ലാം കൂടെ എടുത്തു വെക്കല്ലേ. കഴിക്കാൻ അല്പം വെള്ളവും, കഴിക്കാൻ അല്പം അപ്പവും, കുടിക്കാൻ അല്പം വെള്ളവും, സ്വല്പ വെള്ളം ദാഹിക്കിൽ, ഇത് മതിയെന്ന്. എൻ്റെ നിത്യ സ്നേഹിതന്മാർ, അദ്ദേഹം ഒത്തിരി ആ പാട്ട് ഭയങ്കര മീനിങ് ഫുള്ളാണ്. ബിക്കോസ് ഹി അണ്ടർസ്റ്റുഡ്. അദ്ദേഹത്തിന് ആ സമയത്തിൻ്റെ വില മനസ്സിലായി. അതാ കുന്നംകുളത്ത് വന്ന് കുന്നംകുളത്തോട്ട് അപ്പ അങ്ങ് നമ്മുടെ ദേശത്തോടൊക്കെ രാവും പകലും നടന്നും വിടിച്ചും സുവിശേഷം പറഞ്ഞ് വീട് വീടാന്തരം കയറി ഇറങ്ങി മലയാളം പഠിച്ച് പാട്ടെഴുതി എത്ര ബ്യൂട്ടിഫുള്ളാണ്. യേശുവേ നിന്റെ രൂപമീ എൻ്റെ കണ്ണുകൾക്ക്. ഒരു സായിപ്പ് ജർമ്മൻകാരൻ വന്ന് മലയാളം പഠിച്ച് എഴുതിയതാണ്, യേശുവേ നിന്റെ രൂപമീ എൻ്റെ കണ്ണുകൾക്ക് എത്ര സൗന്ദര്യം, ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെയാക്കണം മുഴുവൻ. പ്രിയ സൗരങ്ങളെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിലയേറിയ സമയങ്ങൾ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നമ്മുടെ സ്മാർട്ട് ഫോൺ ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് മേ ബി, ഗോ ടു ഗോഡ്. ഞാൻ പറഞ്ഞ ദൈവവും ഒത്തിൻ്റെ അടുക്ക ചെല്ലുക, ദൈവമേ എനിക്ക് വിസ്ഡം വേണം. ലോർഡ് ഗിവ് മീ വിസ്ഡം. എനിക്ക് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള വിസ്ഡം വേണം. കർത്താവേ നിന്റെ കൃപ നീ എനിക്ക് തരണം. നിന്റെ കൂടെ ഇരിക്കാനായിട്ട് നീ എന്നെ നീ എന്നെ സഹായിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരിക്കലും ദൈവത്തിന്റെ നിങ്ങൾക്ക് മോശ നിങ്ങൾക്കറിയാമോ നമുക്കൊരു ഒരു വാക്യം നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, അവന് മോശയ്ക്ക് തൻ്റെ വഴികളെയും ഇസ്രായേലിന് തൻ്റെ പ്രവൃത്തികളെയും അറിയിച്ചു. അടുത്ത വാക്യം അതാണ്, വായിച്ചാട്ടെ അടുത്ത വാക്യം 5:16. ബുദ്ധിഹീനരാകാതെ
ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ.
ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. ബുദ്ധിഹീനരാകാതെ, ഇംഗ്ലീഷില് നോയിങ് ഗോഡ്സ് വിൽ, ദൈവത്തിന്റെ ഹിതം എന്താ നമ്മളെ കുറിച്ചുള്ളത്. നിങ്ങൾ മോശയുടെ ജീവിതം പഠിക്കുമ്പം പ്രിയസൗരങ്ങളെ, മോശ മിക്കവാറും എവിടെയായിരുന്നു? നമ്മൾ മോശയുടെ ജീവിതം പഠിക്കുമ്പം ദൈവം നമുക്കറിയാം, മോശ ദൈവം വിളിച്ചിറക്കിയ ശേഷം മോശ പലപ്പോഴും എവിടെയിരിക്കുന്നത്? ഹോരേബിലായിരുന്നു. ഹോരേബി കണ്ടില്ലേ പുള്ളിയെ സീനായി കാണാം, സീനായി കണ്ടില്ലെങ്കിൽ ഹോർ എന്ന് പറഞ്ഞ മലയുടെ മുകളിൽ കാണാം. അവസാനം എവിടെ നിന്നറിയോ? പിസ്ഗാ മുകളിൽ നിന്ന് എന്റെ വീടാന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുക. പുതിയ നിയമത്തിൽ എവിടെയെങ്കിലും കാണുന്നുണ്ടോ മോശ? എവിടെയില്ല. അപ്പോഴും മലയുടെ മണ്ടയ്ക്ക. പുള്ളി ഒരു പർവ്വതവാസിയായിരുന്നു. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുകയാണ്, എന്റെ സഹായം എവിടെ നിന്ന് വരും? ഹി വെന്റ് ടു ദ മൗണ്ടൻ. എപ്പോഴും മൗണ്ടനിൽ ചെല്ലുക. ദൈവമേ ഇതിന്റെ വഴി എന്താ? ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മൾ വിചാരിക്കുന്നറിയോ അങ്ങനൊക്കെ ഒത്തിരി സമയം ദൈവസന്നിധി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ പ്രിയസൗരങ്ങളെ ഞാൻ ചോദിക്കട്ടെ, ദൈവസന്നിധിയിൽ ഇരുന്നപ്പം ആരുടെ മുഖം പ്രകാശിച്ചു? മോശയുടെ മുഖം പ്രകാശിച്ചു. അതൊക്കെ ആദ്യം കണ്ടതാരാ? മോശയുടെ മുഖം പ്രകാശിച്ച ആദ്യം കണ്ട ആളുടെ പേര് പറയാമോ? ദൈവമാ കണ്ടത്. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിനുണ്ടായ സന്തോഷം എത്ര വലുതായിരിക്കും പ്രിയമുള്ളവരെ? അവന്റെ ഭാര്യയോ അവന്റെ എന്നാ പറഞ്ഞ അമ്മായപ്പനെ ഇത്ര ഒന്നുമല്ല കണ്ടത്. മോശയുടെ മുഖം പ്രകാശിച്ച് ദൈവം കാണുക. ഞാൻ പറയാം, ആ ആത്മാവിന്റെ കൂട്ടായ്മയിൽ പർവ്വതത്തിൽ ദൈവത്തെ നിങ്ങൾ മുഖാമുഖം കാണുമ്പോൾ എന്റെയും നിങ്ങളുടെയും മുഖം പ്രകാശിക്കുന്ന കണ്ട് സന്തോഷിക്കുന്നവനൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. താഴോട്ട് ഇറങ്ങി വന്നു, കുറച്ചേരം ആൾക്കാർ കണ്ടുള്ളൂ. ആൾക്കാർ പറഞ്ഞു, എന്തു മൂടുപടം വിട്ടു, പിന്നെ ആരും കണ്ടില്ല. പ്രിയ സൗരങ്ങൾ, നമ്മൾ ചിന്തിക്കുന്നു ഞാൻ ദൈവസന്നിധി കയറിയിരുന്നു കഴിഞ്ഞാൽ ഓ ആർക്കും ഒന്നും മനസ്സിലാകത്തില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മുഖം പ്രകാശിക്കട്ടെ, ആ പ്രകാശം ദൈവം കാണട്ടെ. നമ്മുടെ മുഖത്തിന്റെ പ്രകാശം, അതാ പറഞ്ഞു, നിൻ മുഖത്തിൻ പ്രകാശം നമ്മൾ പാടാറില്ലേ, ദ ലൈറ്റ് ഓഫ് യുവർ കൗണ്ടനൻസ്. കർത്താവെ നിന്റെ മുഖത്തിന്റെ പ്രകാശം. സങ്കീർത്തനക്കാരൻ പാടി, കർത്താവെ ഞാൻ രാവിലെ നിനക്ക് ഒരുക്കി കാത്തിരിക്കുന്നു. സാക്രിഫൈസസ്, സങ്കീർത്തനക്കാരെല്ലാം പറയുന്നതാണ്, ഒരു കാര്യം ഞാൻ ആഗ്രഹിക്കുക, അത് തന്നെ അപേക്ഷിക്കുക. എല്ലായിടത്തെയും പ്രാർത്ഥന ഇത് തന്നെയാണ്. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് നമ്മളെക്കുറിച്ചുള്ള നമ്മുടെ പ്രാർത്ഥനാ സമയം കൂടുതലും പെറ്റീഷൻസാണ്. പെറ്റീഷൻ എന്ന് പറഞ്ഞാൽ, കർത്താവ് എനിക്കതില്ല, എനിക്കിത് വേണം, എനിക്കത് വേണം, എനിക്കിത് വേണം, നമ്മൾ പറഞ്ഞു 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 തീരുന്നുമില്ല. ഞാൻ പറഞ്ഞ പെറ്റീഷൻസ് ഉണ്ട്, താങ്ക്സ് ഗിവിങ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ദൈവഹിതം കൂടെ നമ്മൾ ചോദിക്കണേ, ദൈവമേ എന്നാ നിന്നെ എന്നെക്കുറിച്ചുള്ള നിന്റെ ഹിതം? കർത്താവ് ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ചുള്ള അവിടുത്തെ ഹിതം എന്താ? ശ്രദ്ധിക്കുന്നുണ്ടോ എല്ലാവരും? കാരണം നാം പ്രാർത്ഥിക്കുന്ന മൂഢവിഗ്രഹങ്ങളല്ല. മൂഢവിഗ്രഹങ്ങൾക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല. നമ്മുടെ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അവൻ ഉത്തരം അരുളുന്നവനാണ്. നീ എന്നെ വിളിച്ചപ്പോഴേക്കും ഞാൻ നിനക്ക് മറുപടി തരുമെന്ന്. ഒന്നാമത് ഞാൻ പറയുന്നു, എവേ കുണരുക. രണ്ടാമത്, റെഡീം ദ ടൈം. മൂന്നാമത്, ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു. ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. മുമ്പേ ശിവസാരം പറഞ്ഞപ്പോൾ പറഞ്ഞു, നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്ന എപ്പോഴാ? സാധാരണ ജനം പ്രാർത്ഥിക്കുന്ന എപ്പോഴാ? ഇനി ഒരു വഴിയില്ലെങ്കിൽ. ആൾക്കാർ പറഞ്ഞു, സൗര ഇനി ഒരു വഴി വിഷയത്തില്ല, നമുക്ക് എന്ത് ചെയ്തേക്കാം പ്രാർത്ഥിക്കാം. നിങ്ങൾക്കറിയാമോ, 1968 ഒരു ഫ്ലൈറ്റ് ലാൻഡിങ്ങിന്റെ സമയത്ത് ഭയങ്കര പ്രോബ്ലമായി. എന്തോ ലാൻഡിങ് ഗിയർ എന്തോ പ്രോബ്ലമായിട്ട് പൈലറ്റ് എല്ലാവരെയും അറിയിച്ചു. അങ്ങനെ റൂൾസ്, നമുക്ക് ഒരു സേഫ് ലാൻഡിങ് ഇല്ല. എല്ലാവരും ആ പ്രിക്കോഷൻസ് ഒക്കെ എടുത്ത് ഭയങ്കര കൂട്ടക്കാറച്ച് നിലവിളിയൊക്കെയാണ്. അപ്പോഴത്തേന് ഇത് ആ സ്ഥലത്തേക്ക് ഇറങ്ങുമോ? ഇറങ്ങുന്ന സമയത്തേക്ക് അവിടെ എല്ലാം ഫയർ എഞ്ചിൻ വന്ന് തീ പിടിക്കാതിരിക്കാനുള്ള ഫോമെല്ലാം അവിടെ എല്ലാം നിറച്ച് സംഭവങ്ങളെല്ലാം സെറ്റപ്പാണ്. അങ്ങനെ എല്ലാവരും ഈ തല ഏലിയാവിൻ്റെ സ്റ്റൈലിൽ എന്ത് ചെയ്യുക, അവിടുത്തെ രീതി അനുസരിച്ച് മുട്ടുകളുടെ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പൈലറ്റിൻ്റെ പ്രഖ്യാപനം വന്നു, എൻ്റെ കടമ കർത്തവ്യം ഇതാണ്, ഇന്റർനാഷണൽ ഏവിയേഷൻ കോഡ് ജനീവയിൽ വെച്ചുള്ള ആ കോഡ് പ്രകാരം, the last thing you have to do, if you believe in God, start praying. Hallelujah. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. പ്രിയമുള്ള ഒരു ലോകക്കാരന് വരെ അറിയാം, ബാക്കി എല്ലാ കാര്യങ്ങളും ഫ്ലോപ്പായാലും ഏത് ലാൻഡിംഗ് ഗിയർ വർക്ക് ചെയ്തില്ലെങ്കിലും വിളിച്ചാൽ ഉത്തരം വരണമെന്നൊരു ദൈവമുണ്ടെന്ന് അവൻ അറിയാം. ഹല്ലേലൂയ. അവൻ ദൈവമില്ലെന്നൊക്കെ പറഞ്ഞാലും ആൾക്കാർ, ആരൊക്കെയോ ദൈവമക്കൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, സേഫായിട്ട് ഇറങ്ങി വന്നു. അതേക്കുറിച്ച് പിന്നീട് ഡൗട്ട് ചോദിച്ചപ്പം അവർ പറഞ്ഞു, നോ പ്രോബ്ലം, അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ താല്പര്യമില്ലെന്ന്. ഞാൻ ചോദിക്കട്ടെ, അവൻ്റെ സ്റ്റൈലാണോ നമ്മൾ? നമ്മുടെ ലാൻഡിംഗ് ഗിയറും ഒരു ഗിയറും വർക്കാതിരിക്കുമ്പം, കർത്താവേ, ആ ജനീവയിലെ ഏവിയേഷൻ നിയമപ്രകാരം ഞങ്ങളും പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ച് ഞങ്ങളെ സഹായിക്കണം. അല്ല, നമുക്ക് പറയാൻ സാധിക്കണമേ, ദൈവമേ എന്റെ നിലവിളി കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ, എന്റെ ഹൃദയം എവിടെയെങ്കിലും ക്ഷീണിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്നെ വിളിച്ചപേക്ഷിക്കും, എനിക്ക് അത്യുന്നതമായ പാറെങ്കിലേക്ക് നീ എന്നെ കൈപിടിച്ച് ഉയർത്തണമേ. ഹല്ലേലൂയ. നീ എനിക്കൊരു സങ്കേതവും ശത്രുവിന് നേരെ ഉറപ്പുള്ള ഗോപുരവുമായിരിക്കുന്നല്ലോ ദൈവമേ. യു ആർ മൈ ഹൈഡിംഗ് പ്ലേസ്. നീ എന്റെ സങ്കേതമായിരിക്കുന്നു, നീ എന്റെ കോട്ടയായിരിക്കുന്നു, നീ എന്റെ അഭയസ്ഥാനമായിരിക്കുന്നു. അവസാനമായി എഫേസ്യർ 5:19-20.
ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളു.
പ്രിയസുഹൃങ്ങളെ, ആദിമസഭയുടെ പ്രത്യേകത ഇറ്റ്സ് എ കമാൻഡ്. നാലാമത്തെ കാര്യം, ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവിന് നിറയപ്പെടണം. ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ഒന്നാമത്തെ ആദിമ നൂറ്റാണ്ടിലെ ചർച്ച് എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് അത്ഭുത അടയാളമാണ് നോക്കുന്നത്. തീർച്ചയായിട്ടും അത്ഭുത അടയാളം ഉണ്ടായിരുന്നു, പക്ഷേ ദേവർ സിംഗിങ് ചർച്ച്, അവരെപ്പോഴും പാട്ടായിരുന്നു. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, സാം സങ്കീർത്തനങ്ങൾ, സ്തുതികൾ, ആത്മീയഗീതങ്ങൾ, അപ്പോസ്തലന്മാരും വചനത്തിലൂടെ അവരെ ഉത്സാഹിപ്പിച്ച കാര്യം അതായിരുന്നു. പ്രിയ സൗരങ്ങളെ, പാട്ടില്ലെങ്കിൽ നമുക്കൊരു ആത്മാവിലൊരു ജീവനില്ല. ഞാൻ പറയുന്നത് തിങ്കൾ തൊട്ട് ശനി വരെ പാടിയില്ലെങ്കിൽ നമുക്കിവിടെ പാടാൻ പറ്റത്തില്ല. നിങ്ങൾക്കറിയാമോ, സ്വർഗത്ത് ചെന്നിട്ട് പുതിയതായിട്ട് ആരംഭിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം പറയാമോ? സ്വർഗത്ത് ചെന്നിട്ട് പുതിയതായിട്ട് ആരംഭിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം, ഒരു കാര്യം പോലും സ്വർഗത്തിൽ നിന്ന് ആരംഭിക്കാൻ പറ്റത്തില്ല. ഇവിടെ ആരംഭിച്ചതിന്റെ അതിന്റെ കണ്ടിന്യൂഷനാണ് ഹെവൻ എന്ന് പറയുന്നത്. പ്രൈസ് ദ ലോർഡ്. ബിക്കോസ് വി ഹിയർ വി ആർ ഇൻ ദ കിംഗ്ഡം ഓഫ് ഗോഡ്. ഇവിടെ ദൈവത്തെ പാടി ആരാധിക്കുന്നവൻ അവിടെയും പാടി ആരാധിക്കും. ഇവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവൻ അവിടെയും മഹത്വപ്പെടുത്തും. ഇവിടെ മഹത്വപ്പെടുത്താത്തവൻ അവിടെ ചെന്നിട്ട് മഹത്വപ്പെടുത്താൻ പറ്റത്തില്ലെന്ന്. ഇവിടെ 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 വട്ടവർ തിങ്സ് വി ആർ ഡൂയിങ്, നമ്മൾ ചിന്തിച്ചു എന്തൊക്കെ കാര്യങ്ങളാ, സങ്കീർത്തനങ്ങൾ, സ്തുതികൾ, ആത്മീയ ഗീതങ്ങൾ, ഇതൊക്കെ നാം ഇവിടെ നിരന്തരമായി ആത്മാവ് നിറഞ്ഞവരായി പാടി സ്തുതിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, അവർ ദേവർ താങ്ക്ഫുൾ ചർച്ച്, അവർ നന്ദിയുള്ളവരായിരുന്നു. ആ എല്ലാം കണ്ട് നന്ദിയുള്ളവരായിരിക്കും ഫോർ ഓൾ തിങ്സ് ഇൻ ഓൾ പ്ലേസസ് ഇൻ ഓൾ ടൈംസ്. എല്ലായ്പ്പോഴും എപ്പോഴും എല്ലാവരും എല്ലാത്തിനും ഓർത്ത് നന്ദി പറയുക. പ്രിയ സൗരങ്ങളെ, ഞാൻ ഈ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ഫസ്റ്റ്, നമ്മുടെ ദൈവം നമുക്ക് രണ്ട് കാര്യങ്ങൾ തന്നു. ഒന്ന്, കാരിസ് ആൻഡ് ശാലോം. കൃപയും സമാധാനം ദൈവം നമുക്ക് തന്നെങ്കിൽ അതിനപ്പുറത്ത് തന്നെ വേണം. 6:23-24 കൺക്ലൂഷൻ വായിച്ചിട്ട് അവസാനിപ്പിക്കാം. 6:23-24 അദ്ദേഹം അവസാനിപ്പിക്കുന്ന ഒരു കാര്യം,
പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും സഹോദരന്മാർക്ക് സമാധാനവും വിശ്വാസത്തോടു കൂടിയ സ്നേഹവും ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ കൃപയിരിക്കുമാറാകട്ടെ.
ഹല്ലേലൂയ. കൃപ ആരോടും കൂടി ഇരിക്കട്ടെ. അൺഡൈയിങ് ലവ്. ഇംഗ്ലീഷ് ഒന്ന് വായിക്കാമോ? 6:24 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ വായിച്ചേട്ടെ.
ഗ്രേസ് ബി വിത്ത് ഓൾ ദോസ് ഹു ലവ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് വിത്ത് ഇൻകറപ്റ്റിബിൾ ലവ്.
അൺഡൈയിങ് ലവ്. ഒരിക്കലും നാട്ടിലൊരു കല്യാണം നടക്കുക, കല്യാണം എല്ലാം കഴിഞ്ഞു, നമുക്ക് വേണ്ടപ്പെട്ട സഹോദരന നമ്മളെ വേറെ ഒരു കൂട്ടായ്മ നടത്തുക. അവരെന്നോട് പറഞ്ഞു, ഒരു ആശംസാ വാക്ക് ഒരെണ്ണം പറഞ്ഞു, ഒരു മിനിറ്റിൽ എടുക്കാനും പാടില്ല, ഒരു മിനിറ്റോ അവരെന്നാ 60 സെക്കൻഡ് കൂടാനും പാടില്ല. ഞാൻ വിചാരിച്ചു, പ്രിയപ്പെട്ട സഹോദരൻ എല്ലാ നന്മകളും ആശംസിക്കട്ടെ എന്ന് പറയാൻ പോയി കഴിഞ്ഞാൽ ഒരു 40 സെക്കൻഡായി. കാരണം അറിയാലോ, നാട്ടിലെ കാര്യങ്ങൾ അറിയാലോ. ദൈവന്റെ ഹൃദയത്തിൽ ചിന്ത തന്നു. ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു, എന്റെ ആശംസ പറയുകയാണ്, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന ദൈവനോടും കൂടെ കൃപയിരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. കഴിഞ്ഞു. ദാറ്റ് ഇസ്, അതിനപ്പുറം ഒരു ആശംസ എന്താ ഉള്ളേ? ദൈവമേ, ഈ കുടുംബം കർത്താവിനെ അക്ഷയമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരോടുകൂടെ എന്നും നിയോഗിക്കും ദൈവത്തിന്റെ കൃപയിരിക്കുമാറാകട്ടെ. പ്രൈസ് ദ ലോർഡ്. പ്രിയ സൗരങ്ങളെ, ഞാൻ അവയ്ക്ക് ഉണരുക. റിഡീം ദ ടൈം, സമയത്തെ ഉപയോഗിക്കുക. നോ ഗോഡ്സ് വിൽ, ദൈവത്തിന്റെ ഹിതം അറിയുക. ബി ഫിൽഡ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുക. സി ടി ഷെഡ്, ക്രിക്കറ്റ് കളിക്കാരനായിരുന്നു അദ്ദേഹം, പറഞ്ഞു, ഓൺലി വൺ ലൈഫ്, ദ സ്റ്റിൽ സ്മോൾ വോയിസ് ജെൻലി പ്ലീഡ് ഫോർ എ ബെറ്റർ ചോയ്സ് ബിഡിങ് മീ സെൽഫിഷ് എയിംസ് ടു ലീവ് ആൻഡ് ഗോഡ്സ് ഹോളി വിൽ ടു ക്ലീവ്. അടുത്ത് നിങ്ങൾക്കറിയാം, ഓൺലി വൺ ലൈഫ്, It will soon be past. Only what is done for Christ will last. പ്രിയ സൗരങ്ങളെ, വി ഹാവ് ഓൺലി വൺ ലൈഫ്. കുറിച്ചു വെച്ചോ, എർത്തിലി ലോസ് ഈസ് ദ ഹെവൻലി ഗെയിൻ. ഇവിടെ നഷ്ടപ്പെടുത്താത്തൊന്നും അവിടെ ലാഭമായി തീരത്തില്ല. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, എനിക്ക് ലാഭമായിരുന്നു ഒക്കെയും ക്രിസ്തു നിമിത്തം ഞാൻ ചേതമാണ്. നാം ഡൗൺ ആയിട്ട് ഡള്ളായിട്ടിരിക്കേണ്ട ആവശ്യമില്ല. നാം രാവിലെ കേട്ട് കഴിഞ്ഞു, ദൈവം നമ്മെ നീതീകരിച്ചു, വിശുദ്ധീകരിച്ചു, തേജസ്കരിച്ചു, പിതാവിൻ്റെ വലതുഭാഗത്ത് ഉയർപ്പിച്ചിരുത്തി, നമ്മൾ നല്ല പ്രവൃത്തി ആരംഭിച്ചെങ്കിൽ ദൈവമേ നമ്മുടേതായി ആ അതുകൊണ്ട് അതിനെ ഡള്ളാക്കി കളയാതെ ഫ്രൂട്ട്ഫുള്ളായ ഒരു ജീവൻ നയിപ്പാൻ കർത്താവെ നിന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ സൗരങ്ങളെ, നമുക്ക് പറയാതിരിക്കും എനിക്ക് കഴിവില്ലെന്ന്. എനിക്കതിനുള്ള ബ്രദർ, എനിക്കതിനുള്ള വലിയതൊന്നുമില്ല. കഴിഞ്ഞ 40 വർഷങ്ങളായി ഒരു വീൽ ചെയറിലിരുന്ന് കൊണ്ട് ജോണി എറിക്സൺ ടാഡ ലോകത്തിലുള്ള അനേക ആയിരങ്ങൾക്കൊരു അനുഗ്രഹമായിരിക്കുന്നു. 20 വർഷം ബെഡിൽ കിടന്നുകൊണ്ട് അമിക്കർ മൈക്കിൾ ക്രിസ്തീയ ലോകത്തെ മുഴുവൻ ബ്ലെസ് ചെയ്തു. 2 കൈകളും കാലുകളും ഇല്ലാത്ത നിക്കു ജൂസിക് നമ്മുടെ തലമുറയിൽ അനേക ആയിരങ്ങളെ ക്രിസ്തുവിലേക്ക് നടത്തുന്നു. നാം ചോദിക്കുക, എങ്ങനെ നിങ്ങൾക്കൊക്കെ സാധിച്ചത്? നമ്മളും ചോദിക്കും, കർത്താവ് എനിക്കൊന്നുമില്ലല്ലോ. നമ്മൾ കേൾക്കുന്ന ശബ്ദം ഇതായിരിക്കും, മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. ഹല്ലേലൂയ, എന്റെ കൃപ നിനക്ക് മതി.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.